നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
മെഡിക്കെയർ വാഗ്ദാനങ്ങളും പ്രതിപക്ഷ നേതാവിനെതിരെ ഉയർന്ന ആരോപണങ്ങളും ചൈനീസ് യുദ്ധക്കപ്പലുകളുടെ സാന്നിധ്യവുമൊക്കെയായിരുന്നു പോയ ആഴ്ചയിലെ പ്രധാനപ്പെട്ട വാർത്തകൾ. ഇൻഷുറൻസ് പ്രീമിയം വർദ്ധിപ്പിക്കാനുള്ള തീരുമാനവും ഖത്തർ വെർജിൻ സഹകരണവും വാർത്തകളിൽ ഇടം നേടി. ഈ വാർത്തകളുടെ എല്ലാം വിശദാംശങ്ങൾ നമ്മൾ വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. പ്രിയ ശ്രോതാക്കളെ, ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ ഓസ്ട്രേലിയ പോയവാരവുമായി നിങ്ങൾക്കൊപ്പം ഞാൻ ജോജോ ജോസഫ്. സാധാരണക്കാരെ ബാധിക്കുന്ന അല്ലെങ്കിൽ അവർ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു വാർത്തയുടെ വിശദാംശങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. പേരന്റ് വിസയ്ക്കായി അപേക്ഷിച്ചാൽ വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പാണുള്ളതെന്ന് എല്ലാവർക്കും അറിയാം. ചിലർക്കൊക്കെ 30 മുതൽ 50 വർഷം വരെയാണ് കാത്തിരിപ്പ് സമയം. ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുമെന്ന് ഫെഡറൽ സർക്കാർ വ്യക്തമാക്കിയിരിക്കുകയാണ്. 2010-ഉം 2022-ഉം ഇടയിൽ പേരന്റ് വിസ അപേക്ഷകരുടെ എണ്ണം ഇരട്ടിയോളം വർദ്ധിച്ച് 120,000 കടന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഓസ്ട്രേലിയൻ സർക്കാർ വർഷങ്ങളായി പേരന്റ് വിസ നൽകുന്ന ആളുകളുടെ എണ്ണം കർശനമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നതുകൊണ്ടാണ് അപേക്ഷകരുടെ എണ്ണം ഇത്രയധികം കൂടിയത്. ലോട്ടറി മോഡൽ, താൽക്കാലിക പേരന്റ് വിസ എന്നിവയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ഫെഡറൽ സർക്കാർ ലക്ഷ്യമിടുന്നത്. പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള വഴികൾ സർക്കാർ പരിശോധിച്ചു വരികയാണെന്ന് സിറ്റിസൺഷിപ്പ് ആൻഡ് മൾട്ടിക്കൾച്ചറൽ അഫയേഴ്സ് സഹമന്ത്രി ജൂലിയൻ ഹിൽ പറഞ്ഞു.
On the permanent visas, there is always a limit to how many permanent visas can be granted each year. Labor has increased the number to about 8,500. So we've nearly doubled since we came to government, but it's a function of mathematics. If there's more applications coming into the pipeline, then the waiting times look longer. And I also would like, as things settle down in the migration system, to have another look at what Canada and other countries do with those longer stay options.
വെർജിൻ ഓസ്ട്രേലിയയുടെ 25% ഓഹരികൾ വാങ്ങാൻ ഖത്തർ എയർവേസിന് സർക്കാർ അനുമതി നൽകിയതും വാർത്തകളിൽ ഇടം നേടിയിരുന്നു. ഈ സഹകരണം നടപ്പിലാകുന്നതോടെ വ്യോമയാന മേഖലയിൽ മത്സരം ശക്തിപ്പെടുമെന്നും ഇതുവഴി യാത്രാ നിരക്കുകൾ കുറയുമെന്നുമാണ് പ്രതീക്ഷ. കൂടാതെ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. നിർദ്ദിഷ്ട കരാർ പ്രകാരം ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ നിന്ന് പെർത്ത്, ബ്രിസ്ബെയിൻ, സിഡ്നി, മെൽബൺ എന്നീ നഗരങ്ങളിലേക്ക് ഖത്തർ എയർവേസ് ആഴ്ചയിൽ 28 പുതിയ സർവീസുകൾ ആരംഭിക്കും. ഇതൊക്കെ നേരത്തെ തന്നെ ചെയ്യേണ്ട കാര്യമായിരുന്നുവെന്നും പുതിയ സഹകരണം യാത്രക്കാർക്ക് നേട്ടമുണ്ടാക്കുമെന്നും നാഷണൽസ് പാർട്ടിയുടെ സെനറ്ററായ ബ്രിഡ്ജറ്റ് മക്കൻസ് പറഞ്ഞു.
Qatar itself applied for additional flights over 18 months ago, and that was refused by Catherine King and Anthony Albanese. We had a whole Senate inquiry looking at the implications of that decision and the flow-on impact on Australian travellers and the increased prices that they had to pay as a result.
Australian വ്യോമയാന മേഖലയിലെ പ്രധാനപ്പെട്ട കമ്പനിയായ Qantas മാർക്കറ്റ് ഷെയറിന്റെ 60%ത്തിലേറെയാണ് കൈയടക്കി വെച്ചിരിക്കുന്നത്. അവരുടെ ഏറ്റവും പുതിയ ലാഭക്കണക്ക് 1.39 ബില്യൺ ആണെന്ന് കൂടി ഓർക്കണം. ഖത്തർ എയർവേസ് നേരത്തെ തന്നെ ഓസ്ട്രേലിയൻ സർക്കാരിനോട് ഞങ്ങൾക്ക് കൂടുതൽ സർവീസുകൾ തുടങ്ങാൻ അനുമതി നൽകണമെന്ന് പല തവണ ആവശ്യപ്പെട്ടതാണ്. അന്നൊക്കെ ഫെഡറൽ സർക്കാർ ഈ ആവശ്യം നിരസിക്കുകയായിരുന്നു. അവസാനം ഇപ്പോഴാണ് അനുമതി നൽകിയിരിക്കുന്നത്. ഏതായാലും ഇവർ കൂടി ഈ വിപണിയിലേക്ക് കടന്നു വരുന്നതോടെ ടിക്കറ്റ് ചാർജ് കുറയാൻ ഇടയാക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പ്രതിപക്ഷ നേതാവ് പീറ്റർ ഡട്ടന്റെ സാമ്പത്തിക ഇടപാടുകൾ ചർച്ചയായ ആഴ്ച കൂടിയായിരുന്നു ഇത്. പീറ്റർ ഡട്ടൻ $30 മില്യൺ മൂല്യമുള്ള വസ്തു ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്ന വാർത്ത ഈ ആഴ്ച പുറത്തുവന്നു. മാത്രമല്ല, വർഷങ്ങൾക്ക് മുൻപ് പീറ്റർ ഡട്ടൻ പ്രമുഖ ബാങ്കുകളുടെ ഷെയർ വാങ്ങിയതിൽ സുതാര്യത ഇല്ലായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ വന്നു. ഭരണപക്ഷം ഇടപാടുകൾ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവിനെ കടന്നാക്രമിച്ചു. പ്രധാനമന്ത്രി പക്ഷേ നേരിട്ട് ഈ വിഷയത്തിൽ പരസ്യ ആരോപണങ്ങളൊന്നും ഉയർത്തിയില്ല. ക്യാബിനറ്റ് മന്ത്രിമാരാണ് പ്രതിപക്ഷ നേതാവിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചത്. രാഷ്ട്രീയക്കാർ അവരുടെ ഓഹരികൾ, സ്വത്തുക്കൾ, മറ്റ് സാമ്പത്തിക കാര്യങ്ങൾ എന്നിവയുടെ കാര്യത്തിൽ സുതാര്യത കാണിക്കണമെന്ന് ധനമന്ത്രി കാറ്റി ഗലിഗർ പറഞ്ഞു.
But I think politicians have a responsibility, particularly those who are going for the highest office in the land, to make sure that they are adhering to the rules about declarations on the register.
എന്നാൽ തന്റെ 20-ാമത്തെ വയസ്സിൽ നടത്തിയ കച്ചവടത്തെപ്പറ്റിയാണ് ലേബർ ആരോപണം ഉയർത്തുന്നതെന്നും പ്രധാനമന്ത്രിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് നേരിട്ട് പറയണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു.
The Prime Minister's office is shopping around dirt sheets at the moment. Transactions that go back to when I was 20 years of age. I've conducted myself with integrity at every moment of my life, including as a police officer, and since I've been in politics. If the Prime Minister has some claim to make, don't get his lackeys to push it out there. Get up and make the claim yourself.
ഓസ്ട്രേലിയൻ സമുദ്രപരിധിയിൽ ചൈനീസ് യുദ്ധക്കപ്പലുകളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചത് വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് ഇടയാക്കിയിരുന്നു. ഓസ്ട്രേലിയയുടെ കിഴക്കുള്ള ടാസ്മാൻ കടലിൽ ഫെബ്രുവരി 21 വെള്ളിയാഴ്ചയാണ് ചൈനീസ് കപ്പലുകളുടെ സാന്നിധ്യം കണ്ടെത്തിയത്. 3 കപ്പലുകളാണ് സ്ഥിരീകരിച്ചത്. ഈ 3 കപ്പലുകളും ലൈവ് ഫയർ സൈനികാഭ്യാസം നടത്തിയെന്നും ഇത് വിമാന സർവീസുകൾക്ക് തടസ്സം സൃഷ്ടിച്ചുവെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഈ വിഷയം ഭരണ പ്രതിപക്ഷങ്ങൾ തമ്മിലുള്ള വാദപ്രതിവാദങ്ങൾക്കും ഇടയാക്കി. അതേസമയം അന്താരാഷ്ട്ര സമുദ്രാതിർത്തിയിലെ ചൈനീസ് യുദ്ധക്കപ്പലുകളുടെ പ്രവർത്തനത്തിൽ ഓസ്ട്രേലിയ ഭയപ്പെടേണ്ടതില്ലെന്ന് ഓസ്ട്രേലിയയിലെ ചൈനീസ് അംബാസിഡർ പറഞ്ഞു. ടാസ്മാൻ കടലിലെ ചൈനീസ് നാവികസേനയുടെ പരിശീലനാഭ്യാസങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങൾക്കനുസൃതമാണെന്നും ചൈന ഓസ്ട്രേലിയൻ സർക്കാരിന് ശരിയായ അറിയിപ്പുകൾ നൽകിയിരുന്നുവെന്നും അംബാസിഡർ സിയാവോ ക്യുവാൻ പറയുന്നു. കപ്പലുകളുടെ സാന്നിധ്യത്തിന് ക്ഷമാപണം നടത്താൻ ചൈനയ്ക്ക് ഒരു ഉദ്ദേശവുമില്ലെന്നും അദ്ദേഹം ABC-യോട് പ്രതികരിച്ചു.
The relationship between China and Australia is comprehensive strategic partnership. This is a consensus across party. It was established 10 years ago when the Liberal was in power. It has been recognized and accepted by the Labor government. We in China, we look at Australia as our partner. There's no reason for us to pose threat to Australia.
ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം വർദ്ധിപ്പിക്കാനുള്ള സർക്കാർ തീരുമാനം പുറത്തുവന്നതും ഈ ആഴ്ചയായിരുന്നു. ഇത് സാധാരണക്കാർക്ക് തിരിച്ചടിയാകുമെന്ന പ്രതിപക്ഷ വിമർശനവും ഉയരുന്നുണ്ട്. പ്രീമിയത്തിൽ 3.7% വർദ്ധനവിനാണ് സർക്കാർ അംഗീകാരം നൽകിയത്. കഴിഞ്ഞ 7 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന പ്രീമിയം വർദ്ധനവാണിതെന്ന് പ്രതിപക്ഷ ആരോഗ്യ വക്താവ് Anderson കുറ്റപ്പെടുത്തി.
Well, what I would say is that right now we've got a cost of living crisis and a government that seems to be doing everything it can do to deflect away from its failures in the health sector by talking about something that happened many years ago. But what we need to be focused on, what this government needs to be focused on, is dealing with the cost of living crisis that's seriously impacting health and people's access to health and affordability of health.
അതേസമയം ഇൻഷുറൻസ് കമ്പനികളുമായി നിരവധി തവണ ചർച്ചകൾ നടത്തിയതിനു ശേഷമാണ് 3.7% എന്ന വർദ്ധനവിലേക്ക് എത്തിയതെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി മാർക്ക് ബട്ട്ലർ ചൂണ്ടിക്കാട്ടുന്നു. ഈ ഇൻഷുറൻസ് കമ്പനികൾ 6% വർദ്ധനവാണ് ആവശ്യപ്പെട്ടിരുന്നത് എന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി.
I have been determined to squeeze out of the insurers the best outcome in patients' interests. Obviously, I need to maintain a viable private hospital sector, but my overarching objective has been to get the best possible deal for patients, and I'm confident we've done that.
അപ്പോൾ ഇതൊക്കെയായിരുന്നു പോയാഴ്ചയിലെ പ്രധാനപ്പെട്ട വാർത്തകൾ. മറ്റു വാർത്തകളെല്ലാം തന്നെ SBS മലയാളത്തിന്റെ വെബ്സൈറ്റിൽ 24 മണിക്കൂറും ലഭ്യമാണ്. ഇതിനായി sbs.com.au/malayalam എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ SBS-ന്റെ ഓഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ ഓസ്ട്രേലിയ പോയ വാരം അവതരിപ്പിച്ചത് ജോജോ ജോസഫ്.
ലൈക്ക്, ഷെയർ, കമന്റ്. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.